നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/malayalam സന്ദർശിക്കുക.
ഒക്ടോബർ മാസം സ്തനാർബുദ ബോധവൽക്കരണത്തിനായി നീക്കിവച്ചിരിക്കുന്ന മാസമാണെന്ന് നമ്മളിൽ പലർക്കും അറിയാം. പക്ഷേ നമ്മുടെ ഈ തിരക്കുകൾക്കിടയിൽ പലപ്പോഴും നമ്മൾ ഇതൊന്നും ഓർക്കാറില്ല, ആരെയും ഓർമ്മിപ്പിക്കാറുമില്ല. സ്തനാർബുദവുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങളും വീഡിയോകളുമെല്ലാം നമ്മുടെ സമൂഹമാധ്യമ ഫീഡുകളിൽ വരുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ ഓർക്കുന്നത് തന്നെ. കഴിഞ്ഞ ദിവസം എനിക്കും ലഭിച്ചു ഇത്തരത്തിലൊരു ബോധവൽക്കരണ വീഡിയോ. ഒരു നൃത്തരൂപം. കാൻബറയിലുള്ള 4 മലയാളി അമ്മമാരാണ് ബ്രസ്റ്റ് ക്യാൻസർ ബോധവൽക്കരണത്തിനായി പെൺമക്കൾക്കൊപ്പം ചുവടുവെച്ചത്. കാൻബറ ഡാൻസ് അഡോറയുടെ ഈ 8-അംഗ നൃത്തസംഘത്തിലുണ്ടായിരുന്നവരിലൊരാൾ കാൻബറയിൽ GP പ്രവർത്തിക്കുന്ന ഡോക്ടർ ചിഞ്ചു ആൻഡ് വർഗീസാണ്. ഈ നൃത്ത ഉദ്യമവുമായും സ്തനാർബുദ ബോധവൽക്കരണവുമായും ബന്ധപ്പെടുത്തിയാണ് ഇനി കേൾക്കുവാൻ പോകുന്ന ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, SBS റേഡിയോ മലയാളത്തിൽ പോഡ്കാസ്റ്റുമായി ഞാൻ ജോജോ ജോസഫ്. നമസ്കാരം ഡോക്ടർ ചിഞ്ചു ആൻഡ് വർഗീസ്, SBS റേഡിയോ മലയാളത്തിലേക്ക്
നമസ്കാരം ജോജോ.
ആദ്യമേ തന്നെ കാലിക പ്രസക്തമായ ഒരു വിഷയത്തെ സമൂഹത്തിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾ കാൻബറ ഡാൻസ് അഡോറടീം നടത്തിയ ശ്രമങ്ങൾക്ക് SBS റേഡിയോ മലയാളത്തിന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ചിഞ്ചു, എന്തുകൊണ്ടാണ് ഈ നൃത്തത്തിലൂടെ ഇങ്ങനെ ഒരു ബോധവൽക്കരണ സന്ദേശം നൽകുവാൻ നിങ്ങൾ തീരുമാനിച്ചത്?
ഡാൻസ് പോലെയുള്ള ഒരു എന്റർടൈൻമെന്റ് മോഡ് യൂസ് ചെയ്യുമ്പം സോഷ്യൽ അവയർനെസ് ക്യാമ്പയിൻ്റെ ഒക്കെ റീച്ച് വളരെ കൂടുതലാണ്. നമ്മൾ കാൻബറയിൽ ഡാൻസ് അഡോറ എന്ന പേരിൽ ഒരു മംസ് ആൻഡ് ഡോട്ടേഴ്സ് ഡാൻസ് ഗ്രൂപ്പ് ഉണ്ട്. ഞങ്ങൾ 4 മലയാളി അമ്മമാർ, അനു, സ്മിത, ടീന, പിന്നെ ഞാനും ഞങ്ങളുടെ കുട്ടികളും ചേർന്ന് എല്ലാ മാസവും ഫെസ്റ്റിവൽസ് അല്ലെങ്കിൽ സോഷ്യൽ അവയർനെസ് തീം ബേസ്ഡ് ആയിട്ടുള്ള ഡാൻസ് കവേഴ്സ് ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മുടെ ഒരു മലയാളി കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഒരു ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് കൊണ്ടുവരാം എന്നുള്ള അതിനുള്ള ഒരു അറ്റംപ്റ്റ് ആയിരുന്നു. അതിന് വളരെ പോസിറ്റീവ് റെസ്പോൺസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്.
നിങ്ങൾ ഈ ഡാൻസ് കവർ നിങ്ങൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് മലയാളി കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാത്രമാണ് നിങ്ങൾക്ക് റെസ്പോൺസ് കിട്ടിയത്? അതോ മൊത്തത്തിൽ ഒരു അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നോ?
അല്ലല്ല, മൊത്തത്തിൽ അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അതിനൊരു തീം അങ്ങനെയാണല്ലോ, ഒരു ഓൾ ഓവർ ദ വേൾഡ് ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്ത് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഞങ്ങൾ ഇതിൽ സെലക്ട് ചെയ്ത ഒരു സോങ് ഒരു പ്രശസ്തയായ പോപ്പ് ഗായിക കേറ്റി പെറിയുടെ റോർ എന്ന ആൽബത്തിൽ നിന്നാണ്. അപ്പം ആ ഒരു സോങ് ആണ് ഇതിൽ എടുത്ത് ഞങ്ങൾക്ക് ഫീഡ്ബാക്സിൽ ഒരുപാട് പേര് പറഞ്ഞത് അതിനൊരു സോങ് ആണ്. അപ്പൊ ഈ ഒരു ആൽബത്തിന്റെ സ്റ്റോറി ഒരു പ്ലെയിൻ ക്രാഷിൽ ഒരു കാട്ടിൽ അകപ്പെട്ടു പോകുന്ന ഒരു പെൺകുട്ടി അവരുടെ ഒരു വിൽ പവർ കൊണ്ട് കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പൊ ഒരു ബ്രസ്റ്റ് ക്യാൻസർ ഡയഗ്നോസിസ് ലഭിക്കുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ അതിലെ ട്രീറ്റ്മെന്റിൽ കൂടി പോകുന്ന ഒരു സ്ത്രീ അനുഭവിക്കുന്ന ഫിസിക്കൽ ആൻഡ് മെന്റൽ പെയിൻ അത് അവരുടെ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റിൽ കൂടി ഓവർകം ചെയ്ത് ആരോഗ്യവതിയായി തിരിച്ചു വരുന്നതാണ് നമ്മൾ സിമ്പിളൈസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഒരുപാട് സോഷ്യൽ മീഡിയയിലുള്ള കമന്റ്സ് ഒക്കെ ഞങ്ങൾ ഫീഡ്ബാക്സ് നോക്കുമ്പോൾ തന്നെ ധാരാളം പേര് ഇതിന്റെ ഒരു സോങ് ആണ് വളരെ പോസിറ്റീവായി കമന്റ് ചെയ്തിട്ടുള്ളത്.
തീർച്ചയായും വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കണമെന്ന് തോന്നുന്നു. എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ഈ ഒരു വിഷയം, പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം?
ഓസ്ട്രേലിയയിൽ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസറാണ്. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ 7 സ്ത്രീകളിൽ ഒരാൾക്ക് വെച്ച് ബ്രസ്റ്റ് ക്യാൻസർ ഡയഗ്നോസിസ് കിട്ടുന്നുണ്ട് ഓസ്ട്രേലിയയിൽ. പ്രത്യേകിച്ച് ആവറേജ് ഒരു ദിവസം 55 സ്ത്രീകളാണ് ബ്രസ്റ്റ് ക്യാൻസർ ഡയഗ്നോസിസ് ചെയ്യപ്പെടുന്നത്. അതായത് ഒരു വർഷം 20,000+ സ്ത്രീകൾ. അതുകൊണ്ട് തന്നെ WHO 1985 മുതൽ ഒക്ടോബർ മാസം ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ്സിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു. പിങ്ക് ഒക്ടോബർ, പിങ്ക് റിബൺ ക്യാമ്പയിൻ എന്നൊക്കെ നമ്മൾ ഇതിനെ പറയും. ഇപ്പൊ ഏർലി ഡിറ്റക്ഷൻ ഇസ് ദ കീ. അതായത് തുടക്കത്തിൽ തന്നെ ക്യാൻസർ ഡയഗ്നോസ് ചെയ്താൽ ഒരു 90% അധികം സ്ത്രീകൾക്കും പൂർണ്ണ ആരോഗ്യം തിരിച്ചു കിട്ടാവുന്നതേ ഉള്ളൂ.
വളരെ പ്രസക്തമായ ഇല്ലെങ്കിൽ ഇത്രത്തോളം സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയത്തിൽ നമ്മുടെ ഒരു മലയാളി സ്ത്രീ സമൂഹം എത്രത്തോളം ബോധവതികളാണ്?
മലയാളി സ്ത്രീകൾ, ഇപ്പൊ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും മലയാളി സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ ഡയഗ്നോസ് ചെയ്യുന്ന ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ ആണ്. ഏതൊരു മലയാളി സ്ത്രീയുടെ പരിചയത്തിലും ഒരു ഫാമിലി മെമ്പറോ ഒരു ഫ്രണ്ടിനോ ഒക്കെ ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ബ്രസ്റ്റ് ചേഞ്ച് വന്നാൽ പോലും അത് ക്യാൻസർ ആണോ എന്നുള്ള ഒരു ആശങ്കയിൽ ധാരാളം മലയാളി പേഷ്യൻസ് വരാറുണ്ട്. കേരളത്തിലാണെങ്കിൽ നമ്മളൊരു ബ്രസ്റ്റ് ചേഞ്ച് വരുമ്പോൾ മാത്രമാണ് ഒരു ഡോക്ടറുടെ അടുത്ത് പരിശോധനയ്ക്കായി പോകുന്നത്. പക്ഷെ ഓസ്ട്രേലിയ അങ്ങനെയല്ല, ഒരു രോഗലക്ഷണങ്ങളും ഇല്ലെങ്കിൽ കൂടി ഒരുപാട് ഫ്രീ സ്ക്രീനിങ് പ്രോഗ്രാംസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ നല്ല രീതിയിൽ തന്നെ മലയാളി സ്ത്രീകൾ ഇതിലൊക്കെ അവെയർ ആണെന്നാണ് എന്റെ ഒരു ഞാൻ കണ്ട ഒരു ട്രെൻഡ്. അങ്ങനെയാണ് ഒരുപാട് മലയാളി പേഷ്യൻസ് എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ ഒരു മാസം ധാരാളം ആളുകൾ ഇത് ചോദിച്ചു തന്നെ വരുന്നുണ്ട്.
അപ്പോൾ ഈ നമ്മുടെ ഈ മലയാളി സ്ത്രീകൾ സ്വാഭാവികമായിട്ടും ഇവിടെ എത്തുന്ന ഒരു പ്രായം എന്ന് പറയുന്നത് ഒരു 30-നോടടുത്ത ഒരു പ്രായത്തിലായിരിക്കുമല്ലോ ഇവർ എത്തുന്നത്. ഈ പ്രായവും സ്ഥാനാർബുദവുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ? ചോദ്യം ക്ലിയർ ആയെന്ന് തോന്നുന്നല്ലേ?
അതെ അതെ അതെ. അപ്പൊ ബ്രസ്റ്റ് ക്യാൻസർ പൊതുവെ പ്രായം കൂടുന്തോറുമാണ് ക്യാൻസറിന്റെ റിസ്ക് കൂടിക്കൊണ്ട് വരുന്നത്. അപ്പൊ നമ്മൾ മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന സ്ത്രീകൾ കൂടുതലും അതെ 25-35 വയസ്സിനിടയിലുള്ളവരാണ്. അപ്പൊ പൊതുവെ 25 വയസ്സുള്ള ഒരു സ്ത്രീ ഒരു ബ്രസ്റ്റിൽ ഒരു ചേഞ്ചുമായി വന്നാൽ അത് ക്യാൻസർ ആകാനുള്ള ചാൻസ് വളരെ കുറവാണ്. അത് കൂടുതലും ഫൈബ്രോ അഡിനോമ എന്നൊക്കെ പറയുന്ന വളരെ അപകടകരമല്ലാത്ത ഒരു മുഴയായിരിക്കും. എങ്കിൽ കൂടിയും ആ പ്രായത്തിൽ ക്യാൻസർ വരില്ല എന്നല്ല, നമ്മൾ കൂടുതലും റിസ്ക് ഫാക്ടേഴ്സ് അസസ് ചെയ്യും. ഇപ്പൊ അവരുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടെങ്കിൽ, എസ്പെഷ്യലി ഒരു ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് അമ്മയ്ക്കോ സഹോദരിമാർക്കോ ഒക്കെ ക്യാൻസർ ഉണ്ടെങ്കിൽ വളരെ യങ് ഏജിൽ തന്നെ ക്യാൻസർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അല്ലെങ്കിൽ കുഞ്ഞിലെ റേഡിയേഷൻ എക്സ്പോഷർ, എന്തെങ്കിലും ലുക്കീമിയ ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള റേഡിയേഷൻ എക്സ്പോഷേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലും റിസ്ക് കൂടും. അതല്ലെങ്കിൽ ഈ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത് ഒരു ഈസ്ട്രജൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഡിപ്പെൻഡന്റ് ക്യാൻസർ ആണ്. അപ്പൊ ശരീരത്തിൽ ഈസ്ട്രജൻ ഹോർമോൺ ധാരാളം കൂടുതലാണെങ്കിൽ എന്തെങ്കിലും ഹോർമോൺ ട്രീറ്റ്മെന്റ് എടുക്കുക, അല്ലെങ്കിൽ അമിത വണ്ണമുള്ളവർക്ക് പൊതുവെ ഈ ഹോർമോൺ ഇച്ചിരി കൂടുതലാണ് ശരീരത്തിൽ. അപ്പൊ ഈ റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു യങ് ഏജിലും ക്യാൻസർ വരാനുള്ള റിസ്ക് വളരെ കൂടുതലാണ്.
ഓക്കെ, ഈ നമുക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഓസ്ട്രേലിയയിൽ ഇത്തരത്തിലുള്ള സ്ക്രീനിങ്ങിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഒരാള്?
അപ്പം ആ ബ്രസ്റ്റിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരിക, ഒരു മഴ അല്ലെങ്കിൽ സ്കിൻ ചേഞ്ച് അല്ലെങ്കിൽ ഒരു ഡിസ്ചാർജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു GP അപ്പോയിന്റ്മെന്റ് എടുത്ത് പോവുക. അപ്പൊ നമ്മൾ ട്രിപ്പിൾ ടെസ്റ്റ് എന്നാണ് ബ്രസ്റ്റ് ക്യാൻസർ ഇൻവെസ്റ്റിഗേഷൻ പറയുന്നത്. ആദ്യം നമ്മൾ എക്സാമിൻ ചെയ്യും. എക്സാമിൻ ചെയ്യുമ്പോൾ തന്നെ ഒരു മുഴ ഏത് തരത്തിലുള്ള മുഴയാണെന്ന് ഏറെക്കുറെ മനസ്സിലാവും. വളരെ ഈസി ആയിട്ടൊക്കെ മൂവ് ചെയ്യാൻ പറ്റുന്ന മുഴയാണെങ്കിൽ അത് ക്യാൻസർ ആകാനുള്ള ചാൻസ് കുറവാണ്. പിന്നെ നമ്മൾ സ്കാനിങ്ങിന് വേണ്ടി റെഫർ ചെയ്യും. 35 വയസ്സിൽ താഴെയുള്ള സ്ത്രീകൾക്ക് പൊതുവെ നമ്മൾ അൾട്രാസൗണ്ട് സ്കാനിങ് ആണ് പ്രിഫർ ചെയ്യുന്നത്. 35 വയസ്സിന് മുകളിലുള്ളവർക്കാണെങ്കിൽ മാമോഗ്രാം എന്നൊരു സ്കാനിങ്. ഈ സ്കാനിങ്ങിൽ എന്തെങ്കിലും സംശയകരമായ മുഴ കണ്ടാൽ പിന്നെ നീഡിൽ ബയോപ്സി എന്നൊരു ടെസ്റ്റ് ചെയ്യും. അപ്പൊ ഒരു നീഡിൽ വഴി ഈ ലംബിൽ നിന്ന് കുറച്ച് സെൽസ് എടുത്ത് അത് ഏത് തരത്തിലുള്ള ഒരു ലംബാണ് ഒരു മുഴയാണെന്ന് നമുക്ക് മനസ്സിലാവും.
ഈ ഓസ്ട്രേലിയയില് മറ്റെന്തൊക്കെ സേവനങ്ങൾ ഇത്തരത്തിലൊരു ബ്രസ്റ്റ് ക്യാൻസർ വരുന്ന ഒരാൾക്ക് ലഭ്യമാണെന്ന് കൂടി ഒന്ന് വിശദീകരിക്കുമോ?
ബ്രസ്റ്റ് സ്ക്രീൻ ഓസ്ട്രേലിയ എന്ന ഒരു ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ പ്രോഗ്രാം ആണ് ഓസ്ട്രേലിയയിൽ ഉള്ളത്. അപ്പൊ ക്യാൻസർ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ച് ക്യാൻസർ ഡെത്ത് പ്രിവെന്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ഒരു പ്രോഗ്രാം ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പൊ 40 വയസ്സ് മുതലുള്ള സ്ത്രീകൾക്ക് എല്ലാ 2 കൂടുമ്പോഴും ഫ്രീ മാമോഗ്രാം ലഭ്യമാണ്. ഇതിനൊരു GP റെഫറലിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു 40 വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീ 1320 എന്ന നമ്പറിൽ വിളിച്ച് സ്വയം ഈ സ്കാനിങ്ങിന് ബുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ.
ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം ഇത്തരത്തിൽ നമ്മളിൽ ആർക്കെങ്കിലും ഇത്തരത്തിലൊരു സ്ഥാനാർബുദം കണ്ടെത്തുകയാണെങ്കിൽ എത്രത്തോളം വേഗത്തിൽ നമുക്കത് ചികിത്സിച്ച് സുഖപ്പെടുത്താൻ സാധിക്കും? അത് എത്രത്തോളം സീരിയസ് ആണ് അതിന്റെ ഒരു കണ്ടീഷൻ എന്ന് കൂടി ഒന്ന് പറയുമോ?
അത് കൂടുതലും ഏത് സ്റ്റേജിലാണ് നമ്മൾ ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്നത് എന്ന് അനുസരിച്ചിരിക്കും. പൊതുവെ നമ്മൾ സ്റ്റേജ് 1, 2, 3, 4 എങ്ങനെയാണ് പറയാറ്. ഒരു സ്റ്റേജ് 1, 2 എന്നൊക്കെ പറയുന്നത് കൂടുതലും ആ ഒരു ബ്രസ്റ്റിൽ തന്നെ ക്യാൻസർ, അത് മറ്റ് സ്ഥലങ്ങളിലോട്ടൊന്നും പകരാത്ത ക്യാൻസർ ആണെങ്കിൽ ഒരു ചെറിയ സർജറി മാത്രം മതി, അവർക്ക് വേറെ ട്രീറ്റ്മെന്റിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരിക്കില്ല. അതേസമയം കുറച്ചുകൂടി സ്പ്രെഡ് ചെയ്തതൊക്കെ ആണെങ്കിൽ പിന്നെ അപ്പോഴാണ് നമ്മൾ കീമോതെറാപ്പി, റേഡിയേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ ഹോർമോൺ ട്രീറ്റ്മെന്റ്സ് ഒക്കെ വേണ്ടത്. അപ്പൊ ഏത് ലെവലിൽ ഇത് ഡയഗ്നോസ് ചെയ്തു എന്നനുസരിച്ചിരിക്കും ട്രീറ്റ്മെന്റിന്റെ ഒരു ലെങ്ത് ഒക്കെ. അതുകൊണ്ട് തന്നെയാണ് ഈ ഏർലി സ്ക്രീനിങ്ങിന് ഇത്രയും പ്രാധാന്യം. കാരണം ഏർലി സ്ക്രീനിങ് ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു ചെറിയ ലംബ് എടുത്ത് തന്നെ ആ ക്യാൻസർ പൂർണ്ണമായും മാറ്റാവുന്നതേ ഉള്ളൂ.
അപ്പൊ നമ്മുടെ സമൂഹത്തിലുള്ള സ്ത്രീകളോട് പറയാനുള്ളത് വെറുതെ ഒന്ന് പോയി ഒന്ന് സ്ക്രീൻ ചെയ്യുക അല്ലേ?
അതെ അതെ അതെ. കൂടുതലും 40 വയസ്സ് കഴിയുമ്പോഴാണ് റിസ്ക് കൂടുന്നത്. പിന്നെ ഈ അണ്ടർ 40 നമ്മൾ ഈ പറഞ്ഞ പോലെ റിസ്ക് മറ്റ് റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവര് നേരത്തെ തന്നെ ജി പിയുടെ അടുത്ത് പോയി സ്ക്രീനിങ് സ്റ്റാർട്ട് ചെയ്യണം. പക്ഷെ 40 വയസ്സ് മുതലാണ് ഈ ഫ്രീ സ്ക്രീനിങ് പ്രോഗ്രാം ഓസ്ട്രേലിയയിലുള്ളത്.
ഓക്കെ ചിഞ്ചു, സമയപരിമിതി കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. അതിനു മുമ്പ് ഒരു ചോദ്യം കൂടി ഒന്ന് ചോദിച്ചോട്ടെ. ഇപ്പൊ നിങ്ങളൊരു നൃത്തരൂപം ഇല്ലെങ്കിൽ ഒരു കവർ സോങ് ചെയ്തു, അതിന് നല്ല രീതിയിലുള്ള അംഗീകാരം ലഭിച്ചു, ആളുകളെ കൂടുതൽ ബോധവൽക്കരിച്ചു, ഭാവിയിൽ ഈ ആരോഗ്യപരമായ വിഷയങ്ങളിൽ എന്തെങ്കിലും പദ്ധതികളൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ?
തീർച്ചയായും നല്ല റെലവന്റ് ടോപ്പിക്സ്, മെന്റൽ ഹെൽത്ത് അവയർനെസ് പോലത്തെ ടോപ്പിക്സ് ഒക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹം. ഇപ്പം വരുന്ന മാസങ്ങളിൽ അല്ലെങ്കിൽ വർഷങ്ങളിൽ ഇങ്ങനത്തെ സിഗ്നിഫിക്കന്റ് നല്ല റെലവന്റ് ടോപ്പിക്സ് ഒക്കെ കിട്ടിയാൽ തീർച്ചയായും ചെയ്യാൻ തന്നെയാണ് പ്ലാൻ.
ഏതായാലും വളരെ നന്ദി ഡോക്ടർ ചിഞ്ചു ആൻഡ് വർഗീസ്. സ്തനാർബുദവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശ്രോതാക്കളോട് ഇത്രയും കാര്യങ്ങൾ വളരെ ലളിതമായി വിശദീകരിച്ചതിന്
താങ്ക് യു.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.